ബ്ലൂ മിറക്കിൾ ഒരു സിനിമയാണ്, നെറ്റ്ഫ്ലിക്സിൽ മെയ്യിലൊറ്റ റിലീസായ നെറ്റ്ഫ്ലിക്സിൻ്റെ ഒരു ഒഫീഷ്യൽ സിനിമയാണ്. കഴിഞ്ഞ ദിവസം കണ്ടു. എനിക്ക് ഈ വലിയൊരു സിനിമയുടെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ധാരാളം സിനിമകൾ അമേസോണിലും നെറ്റ്ഫ്ലിക്സിലും ഒക്കെ ഉള്ളപ്പം ഒരു സിനിമ കണ്ട് തുടങ്ങുക, അത് കഴിഞ്ഞിട്ട് അത് ആദ്യത്തെ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ അത് ഇൻട്രസ്റ്റിലോട് കൂടിയിട്ട് അത് കണ്ടു തുടരുന്നു പോവുക, കംപ്ലീറ്റ് ചെയ്യുക, ഇതൊക്കെ ഒരു പഴയ കാലത്ത് നടക്കുന്നൊരു സംഭവമായിട്ട് മാറിയിട്ടുണ്ട്. കാരണം പല സിനിമകളും നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5-10 മിനിറ്റിൻ്റെ മുകളിലായിട്ട് പോകാൻ പറ്റുന്നില്ല. അത് ചിലപ്പോൾ നമ്മളെ മൂഡ് ആയിക്കിട്ടോ, സിനിമേൻ്റെ കുഴപ്പമാണെന്നല്ല ഞാൻ പറയണത്, നമ്മളുടെ മൂഡും കൂടെ ആയിരിക്കും. അപ്പോൾ പക്ഷെ കഴിഞ്ഞ ദിവസം മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ് ബ്ലൂ മിറക്കിൾ. അപ്പം അത് നല്ല സിനിമയെന്ന് പറയുന്ന സമയത്ത് ആൾക്കാർ പറയും അതിനെക്കാട്ടും നല്ല സിനിമയല്ലേ ഉണ്ടാവാൻ മതി. പക്ഷേ ഞാൻ കണ്ട സമയത്ത് എനിക്കിഷ്ടപ്പെട്ട, എനിക്ക് രസമെന്ന് തോന്നിയ ഒരു സിനിമയാണ് ബ്ലൂ മിറക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ സിനിമയെക്കുറിച്ച് ഒരു പോഡ്കാസ്റ്റ് ചെയ്യാൻ വിചാരിച്ചു. ആ സിനിമയെക്കുറിച്ചും ആ സിനിമകളെ അല്ലെ സിനിമ കാണുന്നതിനെക്കുറിച്ചൊക്കെ ഒരു പോഡ്കാസ്റ്റ് ചെയ്യാം എന്നാണ് വിചാരിച്ചത്. ഹലോ, നമസ്കാരമുണ്ട്. താങ്ക്സ് ഫോർ ട്യൂണിങ് ഇൻ ടു പഹയൻ മീഡിയ. ഞങ്ങളുടെ കൂട്ടായ്മയുടെ ഭാഗമാവണമെന്നുണ്ടെങ്കിൽ penpositive.com പോവുക. പെൻ പോസിറ്റീവിൽ ഞാൻ പെൻ പോസിറ്റീവിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് എന്നൊക്കെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണേൽ ഒന്ന് ചെക്ക് ചെയ്യുകയും ചെയ്യുക. penpositive.com പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വേറൊരു കാര്യം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഇപ്പം എല്ലാ ദിവസവും പോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ ഓരോ ദിവസവും ഓരോ ടോപ്പിക്കുകൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പം ഞാൻ ഉദ്ദേശിച്ചൊരു പ്ലാന് തിങ്കളാഴ്ചകളിൽ പ്രൊഫഷണൽ ഡെവലപ്മെൻ്റ് ഒരു ആർട്ടിക്കിളോ അല്ലെങ്കിൽ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു ടോപ്പിക്ക് ആയിട്ട് വരാം. ചൊവ്വാഴ്ച ട്യൂസ്ഡേ നമുക്കൊരു ഷോർട്ട് സ്റ്റോറി എന്ന് പറഞ്ഞാൽ മലയാളം ഷോർട്ട് സ്റ്റോറി അല്ല, പഴയ ഷോർട്ട് സ്റ്റോറി, നമ്മളെ ചെക്കോവിൻ്റെയോ ഓ ഹെൻറീൻ്റെയോ ഒക്കെ ചില കഥകൾ നമുക്കെടുത്തിട്ട് ഷോർട്ട് സ്റ്റോറീസ് എടുത്തിട്ട് അത് മലയാളത്തിൽ പറഞ്ഞ് തരാൻ വേണ്ടിയിട്ട് നോക്കാം. ഒരു രസമല്ലേ. അപ്പം കഥകൾ എന്ന് പറഞ്ഞാൽ മലയാളം കഥകളല്ല, ഇംഗ്ലീഷിലൊക്കെ ഉള്ള കഥകൾ ധാരാളം അവൈലബിൾ ആയിട്ടുള്ള അങ്ങനത്തെ കഥകളിൽ ഒരു കഥ മലയാളത്തിലേക്ക് ഈ ട്രാൻസ്ലേറ്റ് ചെയ്യല്ല, നമ്മുടെ രീതിയിൽ അത് കഥ പറയൽ, ഒരു കഥ പറച്ചിൽ എന്നുള്ളൊരു പരിപാടി. പിന്നെ വെനസ്ഡേ ഒരു റാൻഡം എന്തെങ്കിലും, കാരണം ഇന്നത് തോന്നില്ല, ഒരു ദിവസം നമ്മൾ വെറുതെ അങ്ങനെ വിട്ടുകൊടുക്കുക, അതായത് നമുക്ക് തോന്നുന്നത് വിളിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ദിവസം. ട്യൂസ്ഡേ നമ്മൾ കഴിഞ്ഞ ട്യൂസ്ഡേ ചെയ്ത എന്താ, ന്യൂസിൻ്റെ റൗണ്ട് അപ്പ് അല്ലേ, അത് ഒരു ദിവസത്തെ ന്യൂസാണ്. പക്ഷേ എല്ലാ തേഴ്സ്ഡേയും നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആ ആഴ്ചത്തെ എൻ്റെ മനസ്സിൽ ഇടം കിട്ടിയ വാർത്തകൾ, ഒരു ഞാൻ കേട്ട വാർത്തകളിലൊക്കെ വെച്ചിട്ട് നോട്ട് ചെയ്തിട്ട് അതിനെക്കുറിച്ച് ഒരു പോഡ്കാസ്റ്റ്. ഫ്രൈഡേ ഇന്നലെ, അതായത് നമ്മളെ പേഴ്സണൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ചാണ് ഇന്നലെ ഞാൻ എഴുതിയത്. അപ്പോൾ എല്ലാ ഫ്രൈഡേയും ഒരു പേഴ്സണൽ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു പോഡ്കാസ്റ്റ്, എന്തെങ്കിലും ഒരു ആർട്ടിക്കിൾ ആയിരിക്കാം മതി, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ടോപ്പിക്ക് നമുക്ക് തോന്നുന്ന ഒരു ടോപ്പിക്ക്, ഇപ്പോൾ ഇന്നലെ പഠിത്തത്തിനെ കുറിച്ചായിരുന്നു, അതേപോലെ തന്നെ നമുക്ക് പേഴ്സണലി ബെനിഫിറ്റ് ചെയ്യുന്നൊരു ഒരു ടോപ്പിക്ക്. പിന്നെ ഇന്ന് സിനിമേൻ്റെ, അതായത് ഒരു സിനിമയുടെ കഥയുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പം ഇന്ന് ബ്ലൂ മിറക്കിൾ ഇപ്പം അടുത്ത് കണ്ടതുകൊണ്ട് ഞാനതിനെപ്പറ്റി പറയുകയാണ്, അല്ലെങ്കിൽ പഴയ സിനിമകളുടെയോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് സിനിമകളുടെ ഒക്കെ ആയിട്ട് ഒരു കഥയും കാര്യങ്ങളും അതിനെക്കുറിച്ചിട്ടുള്ള ഈ, കാരണം എല്ലാ ആഴ്ചയും ചിലപ്പം പറയത്തക്കതായിട്ടുള്ള രസകരമായ സിനിമ കണ്ടുകൊള്ളണമെന്നില്ല. എങ്കിലും ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലും അമേസോണിലും ഉള്ള സിനിമകളാണെങ്കിൽ അതായിരിക്കും നന്നാവുക. കാരണം അത് കേട്ടിട്ട് കാണണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ എവിടെയും കിട്ടാത്തൊരു സിനിമ എടുത്ത് കണ്ടു കഴിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നെറ്റ്ഫ്ലിക്സിലും അമേസോണിലും ഉള്ള ഏതെങ്കിലും സിനിമയെക്കുറിച്ച് ആവാം. മലയാളം അല്ല കേട്ടോ, ഇംഗ്ലീഷ് സിനിമയോ അല്ലെങ്കിൽ വേറെ ഭാഷയിലുള്ള സിനിമ. മലയാള സിനിമേൻ്റെ ധാരാളം റിവ്യൂ ഒക്കെ പല സ്ഥലത്തും ആൾക്കാർ ചെയ്യുന്നുണ്ട്. ഇനി ഞാനായിട്ട് അതിന് മുകളിൽ പ്രത്യേകിച്ച് റിവ്യൂ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. മലയാള സിനിമ കാണില്ല എന്നല്ല കേട്ടോ, മലയാള സിനിമ കാണാറുണ്ട്. പക്ഷേ ഇത് നമ്മൾ ഈ പോഡ്കാസ്റ്റിൽ നമ്മൾ വീണ്ടും മലയാള സിനിമേനെ പറ്റി പറയേണ്ട ആവശ്യമില്ല. നമുക്ക് വേറെ ഇംഗ്ലീഷാണ്, ഇംഗ്ലീഷ് അല്ലെങ്കിൽ ബാക്കി ഭാഷയിലെ ഏതെങ്കിലും സിനിമ ഉണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടൊന്ന് പറയാം. അപ്പോൾ ഇന്ന് അതാണ്. പിന്നെ ഞായറാഴ്ചകളിൽ പുസ്തകത്തിനെ കുറിച്ച്, അപ്പം ഒരു പുസ്തകത്തിനെ ഞാൻ വായിച്ചൊരു പുസ്തകത്തിനെ കുറിച്ച് എല്ലാ ആഴ്ചയും, അതായത് ഇപ്പം ആ ആഴ്ച വായിച്ച പുസ്തകം ആയിക്കൊള്ളണമെന്നില്ല, പക്ഷേ മുമ്പ് വായിച്ച ഏതെങ്കിലും ഒരു പുസ്തകം. കാരണം ഇന്നിപ്പം പുസ്തകത്തിനെ കുറിച്ചിട്ടുള്ള വീഡിയോസൊക്കെ ഇംഗ്ലീഷിലേ ചെയ്യുന്നുള്ളൂ, മലയാളത്തിൽ ഞാനിപ്പോൾ വീഡിയോ ഒന്നും ചെയ്യുന്നില്ല പുസ്തകത്തിനെ കുറിച്ച്. അപ്പോൾ ഈ പോഡ്കാസ്റ്റിൽ അത് വയ്ക്കാം. അപ്പം ഇത് അപ്പോൾ ഒരാഴ്ച നോക്കിക്കഴിഞ്ഞിട്ട് എല്ലാം ഒരേപോലെ ആവില്ല. നമുക്ക് സിനിമ ഉണ്ട്, കഥയുണ്ട്, പുസ്തകമുണ്ട്, പേഴ്സണൽ ഡെവലപ്മെൻ്റ് ഉണ്ട്, വാർത്തയുണ്ട്, പ്രൊഫഷണൽ ഡെവലപ്മെൻ്റ്, പിന്നെ ഒരു റാൻഡം ഇതുണ്ട്. അപ്പോൾ ആ ഒരു പ്ലാനിലാണ് നോക്കുന്നത്. ഞാനപ്പോൾ ഇതൊരു പുതിയ സിനിമയായതുകൊണ്ട് ഞാനിതിൻ്റെ ഒരു ലേശം കഥ മാതിരി പറയാം, പക്ഷെ എന്നാലും അതിൻ്റെ ഒരു പശ്ചാത്തലം എന്നുള്ള രീതിയിൽ നോക്കിയാൽ മതി, അല്ലാണ്ട് എവറി ഡീറ്റെയിൽസ് ഒന്നുമില്ല. അത് കാണുമ്പോൾ തന്നെയാണ് അതിൻ്റെ രസമുള്ളത്. അപ്പോൾ കഥ ഒരു മെക്സിക്കോയിൽ വെച്ചിട്ടാണ്, ഇതൊരു ശരിക്കും നടന്ന കഥയാണ് എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഒരു ശരിക്കുള്ളൊരു ഇൻസ്പയറിങ് സ്റ്റോറിയാണ് ഈ ബ്ലൂ മിറക്കിൾ. എനിക്ക് സിനിമകൾ അങ്ങനെ ഇഷ്ടമാണ്, അതായത് നടന്ന കഥകളുടെ ഒരു ചലച്ചിത്രാവിഷ്കരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു പ്രത്യേകിച്ച് ഒരു ഫീൽ ഗുഡ്, ഇതൊരു കിഡ്സ് ആൻഡ് ഫാമിലി സിനിമയാണ്. അപ്പം ഇതിൻ്റെ ഒരു ബോയ്സ് ഓർഫണേജ് ആണ് മെക്സിക്കോയിൽ, കാസ ഹോഗാർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് നടത്തുന്ന ഒമാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ട്. അപ്പോൾ അയാളാണ് ഈ കുട്ടികളും അയാളുടെ വൈഫും കൂടിയിട്ട് ആണ് ഈ കുട്ടികളുടെ, ആൺകുട്ടികളുടെ ഈ ഓർഫണേജ്. അപ്പം ഓർഫണേജ് എന്ന് മാത്രമല്ല, അപ്പോൾ ചില സമയത്ത് ഇപ്പോൾ അച്ഛനമ്മ മരിച്ചിട്ടായിരിക്കില്ല, അച്ഛൻ വിട്ടുപോയതായിരിക്കും, അമ്മ വിട്ടുപോയതായിരിക്കും, അവർ ചിലപ്പം എന്താ പോലീസിൽ എന്തെങ്കിലും ബ്രഷ് വിത്ത് ദ ലോ അതുകൊണ്ടുള്ള പ്രശ്നമായിരിക്കാം മതി, അങ്ങനെയൊക്കെ അവരുടെ ക്രൈമിലേക്ക് പോകാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇയാൾ ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പോൾ ഇയാൾക്കും ഒമറിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒമർ അങ്ങനെ തന്നെ വളർന്നു വന്നിട്ടുള്ള ഒരാളാണ്. അപ്പം അച്ഛൻ ചെറുപ്പത്തിൽ മരിച്ച്, പിന്നെ ഹി ഹാസ് ടു ലിവ് ഇൻ ദ സ്ട്രീറ്റ്സ്. അങ്ങനെ വന്ന് അയാൾ വലുതാവുന്ന സമയത്ത് അയാൾ ഇങ്ങനത്തെ ഒരു ബോയ്സ് ഹോം ഉണ്ടാക്കിയിട്ട് അയാളും വൈഫും കൂടിയിട്ട് കുട്ടികളെ ഹെൽപ്പ് ചെയ്യും. അതാണ് കഥ. മെക്സിക്കോയിലാണ് നടക്കുന്നത്. അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുകളുണ്ട്, ബാങ്കിൽ നിന്ന് ലോണുണ്ട്, വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. നടത്തിപ്പിന് ആൾക്കാർ ഡൊണേഷൻ വെച്ചിട്ടൊക്കെയാണ് കാര്യങ്ങൾ നടത്തുന്നത്. അങ്ങനെ ഹറിക്കേൻ വരികയാണ്, കൊടുങ്കാറ്റ് വന്നിട്ട് 2014, അപ്പം നടന്ന കഥയായുണ്ട്, 2014 ഈ ഹറിക്കേൻ വന്നിട്ട് അതാകെ പൊളിഞ്ഞ് കുറേ പ്രശ്നങ്ങളാവും അവിടെ. അപ്പോഴത്തേക്കും എന്താ പറയുക, ഇവിടുന്ന് ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് വരും. ഒരാ മാസത്തിൻ്റെ ഉള്ളിൽ എത്രയോ 100,000 dollars ആയിട്ട് കൊടുക്കണം. 100,000 എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ $100,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 70,00,000 rupees അത് കൊടുക്കണം ഒരു മാസത്തിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇവരാണെങ്കിൽ വരുമാനമൊന്നുമില്ലല്ലോ, ഇത് ഡൊണേഷനും അങ്ങനെയൊക്കെയാണല്ലോ ഒരു ഇതാക്കുന്നത്. അപ്പോൾ ഇതെന്താ ചെയ്യാന്ന് വിചാരിച്ചിട്ട്, പക്ഷേ ഇയാൾക്ക് കുറേ സുഹൃത്തുക്കളും ആൾക്കാരുമൊക്കെ ഉണ്ട്, പക്ഷേ അവരൊന്നും എല്ലാവർക്കും കൂടെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അയാളിങ്ങനെ പോയി ചോദിക്കും, ബാങ്കിലൊക്കെ പോയി അന്വേഷിച്ച് ഒന്ന് പറഞ്ഞു തരുമോ, ഒന്ന് അവരോടൊന്ന് പറയുമോ, നമുക്ക് കുറച്ചും കൂടെ സമയം വേണം. പക്ഷെ എന്നാലും ഇത് എത്ര സമയം കൊണ്ട് അപ്പോൾ 100,000 ഇതാക്കുക. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇവരെ സുഹൃത്താണ് അവിടെ പോയിട്ടാണ് മുപ്പര് ചോദിക്കുന്നത്. ബിസ്ബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കക്ഷിയുണ്ട്. അപ്പോൾ ബിസ്ബീൻ്റെ അടുത്ത് പോയിട്ട് മുപ്പര് പറഞ്ഞു, ബിസ്ബീൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഇങ്ങനെ ഇതാണ് പ്രശ്നം, നമ്മൾ ഈ ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ബ്രൂസ് മെക്കിൽ അഭിനയിക്കുന്ന ക്യാരക്ടറാണ് വെയിൻ ബിസ്ബി എന്നാണ്. അപ്പോൾ അയാളൊരു വലിയൊരു എന്താ ഫിഷിംഗ് ടൂർണമെൻ്റ് നടത്തുന്നുണ്ട്, ബിസ്ബീസ് ബ്ലാക്ക് ആൻഡ് ബ്ലൂ ടൂർണമെൻ്റ് എന്ന് പറഞ്ഞിട്ട്. അതായത് ഏറ്റവും വലിയ, ലോകത്തിലെ ഏറ്റവും വലിയ ഫിഷിംഗ് ടൂർണമെൻ്റാണെന്ന് പറഞ്ഞത്. അപ്പോൾ അതിൽ പങ്കെടുത്ത് ജയിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ $1,000,000 ഒക്കെ കിട്ടും, ധാരാളം പൈസ കിട്ടും. അപ്പോൾ പക്ഷേ ഇയാൾക്ക് ഫിഷിംഗ് ഒന്നും അറിഞ്ഞൂടെ, അപ്പോൾ ഇയാൾ അതിനെപ്പറ്റി ആലോചിക്കുന്നില്ല. അപ്പോൾ ആ സമയത്ത് അവിടെ തന്നെ ഒരു മെക്സിക്കോയിൽ ഈ ഫിഷിംഗ് ടൗണാണ്. അപ്പം അവിടെ ഒരു അമേരിക്കക്കാരുണ്ട്. അമേരിക്കക്കാരൻ നമ്മളെ എന്താ പറയുക, അവിടെ ഇങ്ങനെ ഫിഷൊക്കെ ചെയ്തിട്ട്, ഡെന്നിസ് ക്വേഡ് എന്ന് പറഞ്ഞ ആക്ടറാണ്, വെയ്ഡ് എന്നാണ് അയാളുടെ ക്യാരക്ടർ പേര്. അപ്പോൾ ഡെന്നിസ് ക്വേഡ് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു നടനാണ്. അപ്പോൾ ഡെന്നിസ് ക്വേഡിൻ്റെ ഈ ക്യാരക്ടർ, അപ്പോൾ അയാളിങ്ങനെ വന്നിട്ട്, അപ്പോൾ അയാളാണ് ആകെ ഒരു പഴകിയൊരു ബോട്ടുണ്ട്, ആ ബോട്ടിലൊക്കെ ഇയാളിങ്ങനെ അത് ഫുൾ വെള്ളടിയാണ്, അങ്ങനെ ആകെപ്പാടിങ്ങനെ ഒരു തരം പരാജിതനായിട്ടുള്ളൊരു ക്യാരക്ടറാണ് ഡെന്നിസ് ക്വേഡ്. പ്രായമായി, പരാജിതനാണ്. അപ്പോൾ അയാളിങ്ങനെ ചാടി ഇവരുടെ ഈ ബിസ്ബീൻ്റെ ഓഫീസിലേക്കാണ് കയറി വന്നിട്ട് അയാൾ പറയും, ഇഞ്ചും വരണം എന്ന് പറയും. അപ്പോൾ ഇയാൾ പറയും, അപ്പോൾ ഇതിനൊരു എൻട്രി ഫീ ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഹറിക്കേൻ വന്നുകൊണ്ട്, കൊടുങ്കാറ്റ് വന്നുകൊണ്ട് ഇവർ അവിടെ ലോക്കൽ ഫിഷർമാന് എൻട്രി ഫീ ഇല്ലാണ്ട് അകത്ത് കയറ്റാന്ന് പറഞ്ഞു. അതാണ് ഇത്. അപ്പോൾ നമ്മളെ ഒമാർ ഇതിനെപ്പറ്റി ഒന്നും ആലോചിക്കുന്നില്ല കേട്ടോ, കാരണം അച്ചങ്ങായിക്ക് ഫിഷിംഗ് ഒന്ന് അറിഞ്ഞൂടാ, അവിടെയാണ് താമസിക്കുന്നതെന്നുള്ളൂ അറിഞ്ഞൂടാ. പക്ഷേ ഈ പൈസേൻ്റെ പ്രശ്നം സോൾവ് ചെയ്യണം. അപ്പോൾ നമ്മളെ ഡെന്നിസ് ക്വേഡ് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ, വെയ്ഡ് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ, നമ്മളെ ഈ ബിസ്ബി, വെയിൻ ബിസ്ബീൻ്റെ അടുത്ത്, ഇത് ടൂർണമെൻറ്റ് നടത്തുന്ന ആളുടെ അടുത്ത് പറയും, ഇന്നെ എങ്ങനെയെങ്കിലും ഉള്ളിൽ കയറ്റണം. അപ്പോൾ ബിസ്ബി പറയാൻ, എന്നെ കയറ്റാൻ പറ്റില്ല, ഈ അമേരിക്കക്കാരനല്ലേ, ഇവിടെ ഉള്ള ആൾക്ക് ആണ് നമ്മൾ ഫ്രീ എൻട്രി ഇല്ല, എനിക്ക് വേണമെങ്കിൽ പൈസ എടുത്തിട്ട് കയറിക്കുക, പക്ഷേ അത് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവാളെ പറഞ്ഞു ഒന്നുമില്ല, രണ്ട് പ്രാവശ്യം ഈ ബിസ്ബി നേടിയ ആളാണ് ഡെന്നിസ് ക്വേഡ്. അപ്പോൾ രണ്ട് പ്രാവശ്യം ബിസ്ബി നേടിയിട്ടുണ്ട്, വേറെ ആരും നേടിയിട്ടില്ല. എനിക്ക് ചാൻസ് തരാണ്ട പിന്നെ നിങ്ങളെങ്ങനെയാണ് നടത്തുകയെന്നൊക്കെ പറഞ്ഞ് ഇയാൾ വേറിയ കച്ചറ. അപ്പോൾ നമ്മളെ വെയിൻ ബിസ്ബി ഇങ്ങനെ ആലോചിക്കും, അയാൾക്ക് ഒമറിനെ സഹായിക്കണമെന്നുണ്ട്, $100,000 കടലതാണ്, ഒരു മാസമേ ഉള്ളൂ. ചങ്ങായിയാണെങ്കിൽ നമ്മളെ എന്താ പറയുക, ഡെന്നിസ് ക്വേഡ് ആണെങ്കിൽ രണ്ട് പ്രാവശ്യം ബിസ്ബി ജയിച്ചിട്ടുണ്ട്. അപ്പം നമ്മളെ വെയിൻ ബിസ്ബി പറയും, ഒരു കാര്യമുണ്ട്, ഞാൻ എനിക്ക് എൻട്രി തരാം, പക്ഷേ ഈ വേറൊരാളുടെ കൂടെ പാർട്ട്ണർ ചെയ്തിട്ട് ആവണം, അത് ഇവിടെ ലോക്കൽ ഒരാളായിരിക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു മുമ്പേ വേറൊരു ഒരു ചെറിയൊരു ഭാഗം കൂടെ ഉണ്ട്, അതാണ് അതെന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഡെന്നിസ് ക്വേഡിൻ്റെ ഒരു ദിവസം എന്തോ പറ്റുന്ന പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പോലീസുകാരെ ഉമറിൻ്റെ അടുത്ത് ഒരു ചെക്കനെ കൊണ്ടുവരും. അപ്പോൾ ഇവനെന്തോ എന്തോ കക്കാം നോക്കിയതാണെന്നൊക്കെ പറഞ്ഞ് ഇവനെ പിടിച്ച്, പക്ഷേ ഇവരുടെ കറക്ഷണൽ ആ ഒരു ക്രിമിനൽ ഫെസിലിറ്റിയിലേക്ക് അതിൻ്റെ ഉള്ളിൽ ആ സിസ്റ്റത്തിലേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇത് നന്നാക്കാൻ പറ്റുമെങ്കിൽ നന്നാക്കുന്ന പറഞ്ഞിട്ട് ഉമറിൻ്റെ അടുത്ത് കൊണ്ട് കൊടുക്കുകയാണ് മോക്കോ എന്ന് പറഞ്ഞിട്ട് ചെക്കനെ. അപ്പോൾ മോക്കോ എന്ന് പറഞ്ഞ ചെക്കനെ ഓനാണെങ്കിൽ എന്തോ ഒരു വാച്ചോ ഒരു കട്ടിട്ടുണ്ടായിരുന്നോ. അപ്പോൾ അതാണ്, അപ്പോൾ ഇയാൾ പറയും, ഉമർ പറയും, ആ ഞാൻ ഇവനെ നോക്കാം എന്ന് പറയും. എന്നിട്ട് ഇവനെ വിളിച്ചിട്ട് ഇവനോട് പറയും, എന്തായാലും വാച്ച് ആരെടുന്ന കട്ട് നമുക്ക് അയക്കാൻ തിരിച്ചു കൊടുക്കാൻ തരാം. അപ്പോൾ ഈ മോക്കോ എന്ന് പറഞ്ഞ കക്ഷി നമ്മളെ ഈ ഡെന്നിസ് ക്വേഡിൻ്റെ അടുത്ത് നിന്നാണ് ഈ വാച്ച് കട്ട്. അപ്പോൾ ഇവരതിൻ്റെ മുമ്പ് ഈ വാച്ച് കൊടുക്കാൻ വേണ്ടി പോയി ഒരു ചെറിയൊരു കശപീശ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട്. അപ്പോൾ ഈ ഡെന്നിസ് ക്വേഡിന് നമ്മളെ ഉമറിനെയും ഉമറിൻ്റെ കുട്ടികളെയോ ഒന്നും ഇഷ്ടമല്ല, അങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ട്. അപ്പോൾ ഈ ചർച്ച നടന്നു കൊടുക്കുന്ന സമയത്ത് വെയിൻ ബിസ്ബി ഇതിൻ്റെ ഓണർ, അയാൾ കോമ്പറ്റീഷൻ്റെ ഓണർ പറയും, ഈ ഒരു കാര്യം ചെയ്യും, ഞാൻ എന്നെ ഉമർ എന്ന് പറഞ്ഞ ആളായിട്ട് ഞാൻ ട്രൈയും ചെയ്യാം, അങ്ങനെയാണെങ്കിൽ എനിക്കും അമേരിക്കക്കാരനാണെങ്കിൽ എൻട്രി ഒന്നും ഇല്ലാണ്ട് ഇതിൽ കയറാൻ പറ്റും, കാരണം എന്ന് വെച്ചാൽ ലോക്കൽ ആളെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇടുന്നുണ്ടല്ല. അപ്പം ഡെന്നിസ് ക്വേഡ് ആൺകുട്ടികളെ അല്ല ആൺകുട്ടികളല്ല കുട്ടികളെ ഒന്നും ഇതിൽ കൊണ്ടുവരാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര കച്ചറ, അയ്യോ പറ്റൂല എന്നാണ്. അപ്പോൾ ഇയാൾ പറഞ്ഞ് വേണമെന്നുണ്ടെ ഇതേ ഉള്ളൂ ചാൻസ് എന്നുണ്ട്, അവസാനം ഒരു രക്ഷയില്ലാണ്ട് ഇയാൾ പറയും ആയിക്കോട്ടെ, പക്ഷെ കുട്ടികളെ ഉള്ളിൽ കയറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഉമർ അമ്മയ്ക്കോ, ഉമർ അറിയും കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ നേടി എന്നുള്ളൊരു തോന്നലൊക്കെ വേണം, അതുകൊണ്ട് കുട്ടികളെയും കൂടെ കൊണ്ടുപോവുകയാണെങ്കിൽ മാത്രമേ ഞങ്ങൾ കൂടെ കൂടുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവസാനം ഡെന്നിസ് ക്വേഡ് സമ്മതിക്കും, ആയിക്കോട്ടെ കുട്ടികളെ കൊണ്ടുവരാം. അപ്പോൾ ഉമറും നമ്മളെ ഉമറിൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ അല്ലെ സുഹൃത്തുക്കളല്ല ഇവരുടെ ആ ബോയ്സ് ഹൗസിലുള്ള മൂന്നാല് കുട്ടികളൊക്കെ കൂടിയിട്ട് ഇവർ ബോട്ടിൽ പോകും. അപ്പോൾ എല്ലാവർക്കും അമ്പം ബോട്ടുകളാണ്, ഡെന്നിസ് ക്വേഡിൻ്റെ ബോട്ടാണെങ്കിൽ പൊട്ടി പൊളിഞ്ഞ് എപ്പോൾ താണു പോകും എന്നുള്ള മാതിരി ഒരു ബോട്ടും, ഇതാണ് സ്റ്റാർട്ടാവില്ല ആകെ പ്രശ്നം. അപ്പോൾ അങ്ങനെ ഇവർ ഡെന്നിസ് ക്വേഡും നമ്മളെ ഉമറും ഈ കുട്ടികളും ഒക്കെ കൂടിയിട്ട് മൂന്ന് ദിവസത്തെ കോമ്പറ്റീഷനാണ്, കടലിലേക്ക് രാവിലെ പോവും വൈകുന്നേരം വരും, എന്നിട്ട് മീൻ പിടിക്കണം. അങ്ങനെ ഇവർക്ക് അത് ജയിക്കുമോ ഒരു മില്യൺ കിട്ടുമോ. അപ്പോൾ ഇവരാദ്യമൊക്കെ പറഞ്ഞു 80% ഡെന്നിസ് ക്വേഡ് എടുക്കും, 20% ഉമറിന് കിട്ടും, എന്നാലും $200,000 കയ്യിൽ കിട്ടുമല്ലോ, $200,000 കിട്ടും, $100,000 ചെയ്തിട്ട് ബാക്കി $100,000 കയ്യിലുണ്ട്, വേറെ രീതിയിൽ ഇവർക്ക് എത്ര പൈസ ഉണ്ടാക്കാൻ പറ്റില്ല എന്നാണ്. അപ്പോൾ ഇവർ മോക്കോ എന്ന് പറഞ്ഞ ചങ്ങായിനോട് വരണമെന്ന് ചോദിച്ചപ്പോൾ മോക്കോ ഫുൾ കച്ചറയാണ്, അവനെന്തൊക്കെയോ അവന് തീരെ ഇഷ്ടമല്ല ഇവിടെ ബോയ്സ്, അവൻ പറഞ്ഞു ഓർഫനൊന്നുമല്ല, പക്ഷേ നിങ്ങൾ എന്തിനാണ് എൻ്റെ ഇവിടെ നിർത്തിയിരിക്കുന്നതൊക്കെ പറഞ്ഞു ഓന ഓൻ്റെ കച്ചറുണ്ട്. പക്ഷേ ഓനെ നന്നാക്കാൻ വേണ്ടി ഇപ്പോൾ ഈ ഉമറിന് എല്ലാ കുട്ടികളെയൊക്കെ എങ്ങനെയെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക എന്നുള്ളതാണ് ഉമറിൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. അങ്ങനെ ഇവരെല്ലാവരും കൂടിയിട്ട് കടലിലേക്ക് പോവുകയാണ്, മൂന്ന് ദിവസം കടലിൽ പോവാനും. അപ്പോൾ ഉമറിന് ഒരു കാര്യം കൂടെ ഉമറിനുള്ളത്, ഉമറിൻ്റെ അച്ഛൻ ചെറുപ്പത്തിൽ മരിച്ചതാണ്, അത് ബോട്ടിൽ ഉമറിനെ കൊണ്ടുപോയി മീൻ പിടിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് ആ ബോട്ട് മറിഞ്ഞിട്ട് തലയടിച്ചിട്ടാണ് ഉമറിൻ്റെ അച്ഛൻ മരിക്കുന്നത്. അപ്പോൾ അങ്ങനൊരു പേടിയുണ്ട് ഇത് മൊത്തം ഈ കടലിനോടും ബോട്ടിനോടൊക്കെ ഒരു പേടിയുണ്ട് ഉമറിന്, ഇയാളതൊന്നും കാര്യമാക്കാണ്ട് അയാൾ പോവുകയാണ്. ആ സിനിമയാണ് കണ്ടത്, അത് ഞാനത് ഇത് സിനിമേൻ്റെ പകുതീൻ്റെ മുമ്പേ ആയിട്ടുള്ളൂ കേട്ടോ, പകുതി തന്നെ എത്തിയിട്ടില്ല. ഇനി ഇവിടുന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കോമ്പറ്റീഷൻ്റെ സംഭവവും കാര്യങ്ങളൊക്കെ കിടക്കുന്നതും എന്താവുന്നു അവസാനം എന്നുള്ളതും, അത് ആ സംഭവമാണ്. ബ്ലൂ മിറക്കിൾ എന്നാണ് സിനിമ. അപ്പം ഞാൻ ഈ സിനിമേൻ്റെ മൊത്തമായിട്ട് കഥ പറയാത്തതിന് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാണണമെന്നുള്ളതുകൊണ്ട്, പിന്നെ ലേറ്റസ്റ്റ് സിനിമയായതുകൊണ്ട് അതിൻ്റെ കഥ മുഴുവനായിട്ട് ഞാനങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എൻജോയ്മെൻറ്റ് ആൾക്കാർക്ക് പോവും. അപ്പം ബ്ലൂ മിറക്കിൾ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വായിക്കുകയും ചെയ്യാം അതെന്താണെന്നുള്ളത്. പക്ഷെ അല്ലെങ്കിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. വല്ലപ്പോഴൊക്കെ നമുക്ക് ചില സിനിമകളെ കാണുന്ന സമയത്ത് നമുക്ക് തോന്നില്ലേ ആ ലോകത്തിൽ കുറച്ച് നന്മയൊക്കെ ഉണ്ട്, ലോകത്തിൽ അത്ര മോശമല്ല, എല്ലാം നഷ്ടപ്പെട്ടും തോന്നുന്ന സമയത്തും നമുക്ക് പിടിച്ചു കയറാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നുള്ളൊരു തോന്നലുണ്ടല്ലോ. കാരണം വളരെ നെഗറ്റീവ് അല്ലാണ്ട് നമുക്കൊക്കെ ദർ ആർ വേസ് ഫോർ അസ് ടു ഗെറ്റ് ഔട്ട് ഓഫ് ദ പ്രോബ്ലം. ഇതൊന്ന് പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു പാൻഡമിക്കൊക്കെ ഉണ്ടാവുന്ന സമയത്ത് എല്ലാവരും ലോക്ക്ഡൗൺ ആയിട്ട് ലോകത്തിലൊക്കെ വളരെ വിഷമം ആൾക്കാർക്ക് ഉണ്ടാവുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു സിനിമ കാണുമ്പോൾ ഉണ്ടാവുന്നൊരു ഒരു സമാധാനം. ഇതൊരു റിയൽ സ്റ്റോറിയാണ് എന്ന് പറയുമ്പോൾ ആൾക്കാർ എന്തൊക്കെ രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ലോകത്ത് എന്നൊക്കെ ആലോചിക്കുന്ന സമയത്ത്, അല്ല സ്ട്രഗിൾ ചെയ്യുന്നത് ആലോചിക്കുമ്പോൾ നമുക്ക് സമാധാനം എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ എന്നാലും നമ്മളുടെ സ്ട്രഗിൾസ് ചില സ്ട്രഗിൾസുമായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത്ര ഇല്ല എന്നും നമ്മളൊക്കെ നമ്മളുടെ പ്രിവിലേജും ഗുഡ് ഫോർച്യൂണും അതിൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് വേണമെന്ന് വിചാരിക്കുകയും ആൻഡ് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളൊന്ന് ഫോക്കസ് ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ളൊരു വകുപ്പ് നമുക്ക് കണ്ടെത്താൻ പറ്റുമെന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസം നമുക്ക് തരുന്ന സിനിമകൾ എനിക്ക് വലിയ ഇഷ്ടമാണ്. ആൾക്കാർ ചിലപ്പോൾ ഇത് കാണുന്ന സമയത്ത് പറയും അതിൻ്റെ സിനിമാറ്റോഗ്രഫീൻ്റെ അത് ഇതെന്നൊക്കെ പറഞ്ഞു. ഞാൻ സാധാരണ മനുഷ്യ സിനിമ കാണുന്ന സമയത്ത് ഒന്നെങ്കിൽ ഇഷ്ടപ്പെടും അല്ല ഇഷ്ടപ്പെടില്ല. അല്ലാണ്ട് ഇതിൻ്റെ ഉള്ളിലുള്ള എല്ലാവിധ നൂലാമാലകളും നോക്കിയിട്ട് ഒരു ഫിലിം സ്റ്റുഡൻ്റിനായിരുന്നു ഞാൻ സിനിമ കാണില്ല. അങ്ങനെയല്ല ഞാൻ സിനിമയെ കാണുന്നത്. എനിക്കൊരു പുസ്തകം വായിക്കുന്ന സമയത്തും ഒരു സിനിമ കാണുന്ന സമയത്തൊക്കെ അത് എൻ്റെ ജീവിതത്തിനെ എൻറിച്ച് ചെയ്യുന്നുണ്ടോ, എനിക്കെന്തെങ്കിലും പഠിക്കാൻ കഴിയുന്നുണ്ടോ, എനിക്കത് കണ്ടു കഴിയുമ്പോൾ ഒരു നല്ല ഫീലിംഗ് വരുന്നുണ്ടോ, ഇതൊക്കെയാണ് എനിക്ക് മെയിനായിട്ടുള്ളത്. അപ്പോൾ ഏതായാലും ആ സിനിമ നിങ്ങൾക്ക് കാണാൻ പറ്റുകയാണെങ്കിൽ നെറ്റ്ഫ്ലിക്സിൽ ഇന്ത്യയിൽ ഉണ്ടാവുമെന്ന് തോന്നുന്നത്, അല്ലെങ്കിൽ നിങ്ങളെവിടെയാണ് ലോകത്തിൻ്റെ ഏത് ഭാഗത്താണുള്ളത് വെച്ചാലും ബ്ലൂ മിറക്കിൾ ഒന്ന് കാണുക. ഒരു ഫീൽ ഗുഡ് മൂവിയാണ്, കുട്ടികളുടെ കൂടെ കാണാൻ പറ്റും. കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രാത്രി എന്താ പറയുക ഈ പേടി സ്വപ്നമൊന്നും ഉണ്ടാവില്ല, മര്യാദക്കൊരു യു വിൽ ഫീൽ ഗുഡ് അബൌട്ട്. അപ്പോൾ അതാണ് സിനിമയെക്കുറിച്ച്. അപ്പോൾ സിനിമേൻ്റെ കഥ നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും വരാം. അങ്ങനെ ഏതെങ്കിലും സിനിമ ധാരാളം സിനിമകൾ കണ്ടതുണ്ട്, ചിലപ്പോൾ കാണുന്നതായിരിക്കും, പുതിയ സിനിമകളായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു പകുതി വരെ ഉള്ള ഒരു 15 മിനിറ്റിൽ നിന്ന് പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിക്കാം. ആൻഡ് പ്രോബ്ലി ദാറ്റ് വിൽ ഇൻട്രസ്റ്റ് യു ടു സീ മോർ. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇത്രയും കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുകയാണ് ഈ അങ്ങനത്തെ സിനിമ ഞാൻ കാണില്ല എന്ന് പറഞ്ഞാൽ ഇനി വെറുതെ ബുദ്ധിമുട്ട് മാട്ടാ അല്ലേ. അപ്പോൾ നാളെ ഞാൻ പുസ്തകത്തിനെക്കുറിച്ച് സംസാരിക്കാം. അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ഓരോ ദിവസവും വ്യത്യസ്തമായിട്ടുള്ള ഓരോ ടോപ്പിക് ആവുന്ന സമയത്ത് ഐ തിങ്ക് ദാറ്റ് വിൽ ഗിവ് എ ബെറ്റർ ഇൻട്രസ്റ്റിംഗ് ഒരു മൂമെൻറ്റ് ഈ എന്താ പറയുക ഈ പോഡ്കാസ്റ്റിന് ഉണ്ടാവുന്നെങ്കിൽ ഒന്ന്. ഓക്കെ, അപ്പം നാളെ വീണ്ടും കാണാം. ബി കണ്ടന്റ്, ബി പെൻ പോസിറ്റീവ്, സ്റ്റേ സേഫ് ആൻഡ് പ്ലീസ് പ്ലീസ് ബി കൈൻഡ്. എന്നാൽ പിന്നെ അങ്ങനെയാക്കാം.